അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്ന് ഏറ്റവും ചുരുക്കി അതിന്റെ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞ ഏറ്റവും അറവമായ ഈ കലിമ കലിമത്തു ഷഹാദ, രണ്ട് റുക്കുനുകളാണ് അതിനുള്ളത്. റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും അനിവാര്യമായി അതിന്റെ കൂടെ ഉണ്ടാകുന്ന, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ കാര്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് റുക്കുന്. അത് വിശദമായി ഉസൂൽ പഠിക്കുന്നിടത്ത് പഠിക്കേണ്ടതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അത് ഒരാൾ ജീവിതത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ സാക്ഷാത്കരിച്ചിരിക്കേണ്ട രണ്ട് ഭാഗങ്ങൾ അത് ആ കലിമ തന്നെയാണ്. റുക്കിന് എപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ഒരു കാര്യത്തിന്റെ റുക്കിന് അതിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ റുക്കിന്, റുക്കിന് കിടന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ അതിന്റെ റുക്കിനായതുപോലെ, റുക്കുഉ് സുജൂദ് അതിന്റെ റുക്കിനുകളായതുപോലെ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമയിൽ തന്നെയാണ് അതിന്റെ റുക്കിനുകളുള്ളത്. ഒന്നാമത്തെ റുക്കിന് അന്നഫി, രണ്ടാമത്തേത് അൽ ഇസ്ബാത്. അതതിന്റെ മഅന മനസ്സിലാക്കുന്നതോടുകൂടി ഒരാൾക്ക് കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് അതിന്റെ ഈ രണ്ട് കാര്യങ്ങൾ, റുക്കുനുകൾ ഏതാണ്, മഅന എന്താണ് എന്ന് ഒന്നിച്ച് നമുക്ക് മനസ്സിലാക്കാം. ലാ ഇലാഹ എന്നത് ആദ്യത്തെ റുക്കുനാണ്. അതിന്റെ മഅന മനസ്സിലാക്കുന്നതിൽ ആദ്യത്തെ ഭാഗവും അതാണ്. അന്നഫി ഐ നാഫിയൻ ജമീഉന യുഅബദു മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആരാധ്യന്മാർക്കുമുള്ള എല്ലാ ആരാധ്യതകളെയും നിഷേധിക്കുക എന്നതാണ് ആദ്യത്തെ റുക്ന്, അന്നഫി. രണ്ടാമത്തേത് അൽ ഇസ്ബാത് ഐ മുസ്ബിതനിൽ ഇബാദത്തു ലില്ലാ വഹ്ദഹു ലാ ശരീകല, അല്ലാഹുവിനു മാത്രം ഇബാദത്ത് സ്ഥിരപ്പെടുത്തുകയും സ്ഥിരീകരിക്കുകയും അവനു മാത്രം നിരന്തരമായി ഇബാദത്തുകൾ നൽകുകയും ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ റുക്ന് അൽ ഇസ്ബാത് എന്നത്. അള്ളാഹുവാണ് നമുക്ക് ആരാധിക്കാനുള്ളത്, അള്ളാഹുവിനെ മാത്രമാണ്. ഈ കാര്യമാണ് ചുരുക്കത്തിൽ ഇത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ അതിന് വേണമെങ്കിൽ ഒരാൾക്ക് അള്ളാഹു ഇലാ, അള്ളാഹുവാണ് നമ്മുടെ ഹക്കായ ഇലാഹ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്കിന് യാതൊരു തെറ്റുമില്ല. എന്നാൽ ഇവിടെ അതിനേക്കാൾ വലിയ ഒരു മഅന പഠിപ്പിക്കുന്നതിന് അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കലിമ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള പറഞ്ഞതുപോലെ ഫദിലാലത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല ഇസ്ബാത്തി ഇലാഹിയത്തിഹി അഅളമു മിൻ ദിലാലത്തി ഖൗലിഹി അല്ലാഹു ഇലാ, അല്ലാഹു ഇലാഹ് എന്ന് പറയുന്നതിനേക്കാളും ദിലാലത്ത് ഈ കാര്യം കൊണ്ട് എന്താണോ അർത്ഥമാക്കുന്നത് ആ കാര്യത്തിലേക്ക് കൃത്യമായ സൂചന നൽകുന്ന, കൃത്യമായി അത് വിവരിച്ചു തരുന്നതിന് ഏറ്റവും ഉപയുക്തമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. കാരണം ലാ ഇലാഹ വഹാദ ലിഅന്ന ഖൗല അല്ലാഹു ഇലാഹ ലാ യംഫി ഇലാഹിയത മാ സിവാഹു ബിഖിലാഫി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഇന്നഹു യഖ്തദി ഹസ്റൽ ഉലൂഹിയ വനഫിയുഹ അമ്മാ സിവാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. മറ്റേത് അല്ലാഹു മാത്രമാണ് ഇലാഹ്, അത് ഇസ്ബാത്ത് മാത്രമേ ആകുന്നുള്ളൂ. ഇതിൽ അതിനേക്കാൾ മുൻപ് അല്ലാഹുവല്ലാത്തവർക്കുള്ള എല്ലാ ആരാധനകളെയും നിഷേധിക്കുക എന്ന ആദ്യത്തെ ഒരു കാര്യമുണ്ട്. ഈ രൂപത്തിൽ നഫിയും ഇസ്ബാത്തും ചേർത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിൽ അവന്റെ അമ്പിയാക്കളുടെ ദഅ്‌വത്തായി ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പറഞ്ഞു വമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ല നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ അന്നഹു ലാ ഇലാഹ ഇല്ല അന. എല്ലാ അമ്പിയാക്കളും വമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂൽ, താങ്കൾക്ക് മുമ്പ് നബിയെ ഒരൊറ്റ റസൂലിനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ല നൂഹി ഇലൈഹി, നാം അവർക്ക് വഹി നൽകിയിട്ടല്ലാതെ. അന്നഹു അശ്ശഅനുൽ അഅലം, ഏറ്റവും മുഖ്യമായ കാര്യം ഇതാണ്, ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഹഖ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായി മറ്റാരും തന്നെ ഇല്ല. ഫഅബ്ദൂൻ, അതുകൊണ്ട് എനിക്കു മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ഈ രണ്ട് കാര്യം, ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ, ലാ ഇലാഹ ഇല്ല അന എന്നുള്ളത് ആദ്യത്തെ റുക്കിന് സ്ഥിരീകരിക്കുന്നതാണ്. ഏതാണ് ആദ്യത്തെ റുക്കിന്? അജീബു, ഏതാണ് ആദ്യത്തെ റുക്കിന്? അന്നഫി. എനിക്കു മാത്രം അതിനാൽ നിങ്ങൾ ഇബാദത്ത് ചെയ്തിരിക്കണം, അത് രണ്ടാമത്തെ റുക്കിന് അൽ ഇസ്ബാത്, അത് സ്ഥിരീകരിക്കുന്നതുമാണ്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബയാൻ ചെയ്തു തന്നിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അതിന്റെ മഴനയും മനസ്സിലാക്കാം. ഭാഷാപരമായി അതിനെ വിവരിക്കുകയാണെങ്കിൽ ലാ എന്നുള്ളത് നാഫിയത്തുല്ലിൽ ജിൻസ, ഒരിനത്തിൽ വരുന്ന എല്ലാറ്റിനെയും നിഷേധിക്കുന്ന ലാമ്. ലാ ഇലാഹ എന്ന് പറഞ്ഞതോടുകൂടി ഇലാഹ് എന്ന ഗണത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും അവർക്കുള്ള ഉലൂഹിയത്തിനെ നിഷേധിച്ചു. അവിടെ ഒരു ഖബർ സങ്കല്പിക്കേണ്ടത് നിർബന്ധമാണ്. സങ്കല്പിക്കേണ്ട ഖബർ ഓരോരുത്തർക്കും തലയിൽ തോന്നി ഉദിച്ചു വരുന്നതായിക്കൂടാ, വാക്കുകളിൽ യാഥാർത്ഥ്യത്തിൽ യോജിച്ച തെളിവുള്ള കാര്യമായിരിക്കണം. ലാ ഇലാഹ മൗജൂദുൻ ഇല്ലല്ലാഹ് എന്നാ ചിലർ പറഞ്ഞത്, അള്ളാഹു അല്ലാതെ ഇലാഹായിട്ട് വുജൂദിൽ ആരും തന്നെ ഇല്ല, അള്ളാഹുവിനല്ലാതെ ഇലാഹ് എന്ന നിലക്കുള്ള അസ്തിത്വമില്ല എന്ന് പറയുന്നതോടുകൂടി വഹദത്തുൽ വുജൂദിനെയാണ് യഥാർത്ഥത്തിൽ അവർ സ്ഥിരീകരിച്ചത്. ഇലാഹായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹ്, അപ്പൊ ആരാധിക്കപ്പെടുന്ന എല്ലാം അള്ളാഹുവായി മാറി. അല്ല, അത് യഥാർത്ഥത്തിൽ വാക്കഴിനെതിരാണ്, അള്ളാഹുവിന്റെ കിതാബിനെതിരാണ്. പിന്നെ അവിടെ സങ്കല്പിക്കേണ്ടത് എന്തായിരിക്കണം? അത് സങ്കല്പിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിൽ നിന്ന് വരേണ്ടതില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഭാഷാ കഴിവ് തെളിയിക്കേണ്ടതില്ല. അല്ലാഹു അത് കൃത്യമായി വിവരിച്ചു തന്നു. ذلك بان الله هو الحق وان ما يدعون من دونه وان ما يدعون من دونه الباطل ذلك بان الله هو الحق. അല്ലാഹു മാത്രമാണ് ഹഖായിട്ടുള്ള ഇലാഹ്. وان ما يدعون من دونه هو الباطل وان الله هو العلي الكبير എന്ന് സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ ആയത്തിലും സൂറത്തുൽ ഖുമാനിലെ 30-ാമത്തെ ആയത്തിൽ ذلك بان الله هو الحق وان ما يدعون من دونه الباطل وان الله هو العلي الكبير ഈ രണ്ട് ആയത്തുകളിലും അവിടെ വെക്കേണ്ട ഖബർ الحق اي لا اله اله എന്ന് പറഞ്ഞാൽ മഅബൂദ്, لا معبود بحق او حق, لا معبود حق, അല്ലെങ്കിൽ ജാർ മജ്റൂർ ശിബ്ഹു ജുംലയായിട്ട് ലാ മഅബൂദ ബിഹഖിൻ എന്ന ഖബർ, ഇല്ലല്ലാ എന്നത് ആ ഖബറിൽ നിന്നുള്ള ഇസ്തിസ്നാ ആയി, ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ. അപ്പോ ന്യായമായി ഹക്കനുസരിച്ച് ആർക്കാണ് ഹക്കുള്ളത്? ആരാണോ ആകാശഭൂമികളെ പടച്ചിട്ടുള്ളത്, ആരാണോ നമുക്ക് റിസ്ക് നൽകുന്നത്, ആരാണോ നമ്മൾ നിയന്ത്രിക്കുന്നത്, അവനു മാത്രമേ ആരാധനകൾക്കുള്ള ഹക്കുള്ളൂ, മറ്റൊന്നിനും അതിനുള്ള ഹക്കില്ല. ആരാധനയ്ക്കുള്ള ഹക്ക് അവകാശപ്പെട്ടു വരുന്ന മറ്റെല്ലാ ബാത്തിലുകളാണ് അവരുടെ ആരാധ്യതയിൽ. അല്ലാഹു മാത്രമാണ് അൽ അലിയുൽ കബീർ. ആ അൽ അലിയുൽ കബീറായ അത്യുന്നതിയിലുള്ള ഉന്നതനായ ഏറ്റവും വലിയവനായ ഏറ്റവും അളവമായ അളമത്തുള്ള ജലാലുള്ള എല്ലാ സിഫത്തുകൾ കൊണ്ടും കമാലവകാശപ്പെടാവുന്ന അവൻ മാത്രമാണ് ആരാധനകൾക്ക് അർഹനായിട്ടുള്ളത്. ഈ കാര്യം ഭാഷാപരമായി അങ്ങനെ പറയാൻ കഴിയും. ഈ കാര്യം ഖുർആനിന്റെ വിശദീകരണത്തിൽ നിന്ന് അങ്ങനെയേ ലഭിക്കൂ. ഖുർആൻ കൊണ്ട് പഠിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. അതിൽ രണ്ട് റുക്കനുകളുണ്ട്, അത് ഭാഷയിൽ നിന്ന് വേർതിരിഞ്ഞ് മനസ്സിലാവുകയും ചെയ്യും. അന്നഫിയു വൽ ഇസ്ബാത്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതലാണ് നമ്മൾ റുക്കന്, ഷർത്ത്, ഫർള്, ഹഖ്, സുനന് ഇതൊക്കെ പഠിച്ചു തുടങ്ങേണ്ടത്. പക്ഷേ മുസ്ലിമീങ്ങളുടെ വലിയ ഒരു ദുര്യോഗം, അത് തുടങ്ങുന്നത് മിയാഹ് വെള്ളം, വുളു വുളുവിന്റെ ഷർത്ത്, പിന്നെ നിസ്കാരത്തിന്റെ ഷർത്ത്, പിന്നെ നോമ്പിന്റെ ഷർത്ത്, പിന്നെ ഹജ്ജിന്റെ ഷർത്ത്, അതിന്റെ റുക്കിനുകൾ, അതിന്റെ മുസ്തഹബാത്തുകൾ, ഇതൊക്കെ എല്ലാവരും പഠിപ്പിക്കും. എല്ലാ മദ്രസകളും ഇതിലേകോപിച്ചിട്ടുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ റുക്കിന് പഠിപ്പിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഷർത്ത് പഠിപ്പിക്കാൻ, ഇതിൽ നിന്നൊരു ഷർത്ത് പോയാൽ ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോകുന്നത്. നിസ്കാരത്തിന്റെ ഒരു ഷർത്ത് പോയാൽ ഒരു നിസ്കാരമാണ് നമുക്ക് പോകുന്നതെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ ഇസ്ലാമിൽ നിന്ന് തന്നെയാണ് പുറത്തു പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ റുക്ക് നഷ്ടപ്പെട്ടാൽ ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഇതാണ് പഠിക്കുവാൻ ഏറ്റവും അർഹമായിട്ടുള്ളതും. രണ്ട് റുക്കിനുകളാണ് അതിന്റെ മകനയിൽ ഉൾച്ചേർന്നിരിക്കുന്നത്, അന്നഫിയു വൽ ഇസ്ബാത്ത്. ഈ നഫിയും ഇസ്ബാത്തിന്റെയും റുക്കിനുകൾ വെച്ചുകൊണ്ടാണ് അമ്പിയാക്കൾ ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാ കാലത്തും. വല്ലാഹു തആല അഅലം.